തേജ് 27. മുച്ചിലി. സുഗ്രീവന്റെ പടയാളികൾ കിഷ്കിന്ധത്തിന് മുക്കിലും മൂലയിലും നിന്ന് ആണുങ്ങളെ മുഴുവൻ ആട്ടിത്തെളിച്ച് കൊണ്ടുപോയി. കായും ഗനിയും ശേഖരിക്കുന്നവരും വയലിൽ പണിയെടുക്കുന്നവരും കാലി മേയ്ക്കുന്നവരും വാണിഭം നടത്തുന്നവരും വഴിയാത്ര പോകുന്നവരും വീടുകളിൽ വെറുതെ കിടക്കുന്നവരുമൊക്കെ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കിഷ്കിന്ധത്തിന്റെ പതാകയും പാറിച്ചാണ് പടയാളികൾ ആൺവേട്ടയ്ക്കെത്തിയത്. വെളുത്ത പതാകയിൽ നിന്ന് കുതിച്ചു ചാടാനൊങ്ങുന്ന മഞ്ഞ വാനരൻ ആളുകളെ നോക്കി പല്ലിളിച്ചു. പടയാളികൾ പറകൊട്ടി വിളംബരപ്പെടുത്തി. കുലം വാനരം, കൊടിവാനരം, ഊരുകാവൽ വാനരം, സേവവാനരം. വാനരത്തെ കൊടിവെച്ച ഗോത്രക്കാർ കാട്ടിൽ പാർക്കുന്നവരും കടലിൽ പാർക്കുന്നവരും തെക്കു പാർക്കുന്നവരും വടക്കു പാർക്കുന്നവരും കിഴക്കിലും പടിഞ്ഞാറിലും പാർക്കുന്നവരും കിഷ്കിന്ധത്തിനകത്തുള്ളവരും പുറത്തുള്ളവരും ആണായി കിടന്ന് ആരൊക്കെ എവിടെയൊക്കെ ആയാലും ഈ അറിയിപ്പുണ്ടായി പത്തുനാൾക്കകം കിഷ്കിന്ധപുരത്തെത്തി സുഗ്രീവനെ മുഖം കാണിക്കേണ്ടതാണ്. വീശതാഴ്ച വരുത്തുന്നവർക്ക് വീശയും താഴ്ചയും പൊറുക്കാത്ത സുഗ്രീവന്റെ കയ്യാൽ മരണം. മരണത്തിന്റെ കുലൂത്ത് കേട്ട് കിഷ്കിന്ധത്തിലെ ജനങ്ങൾ നടുങ്ങി. മാളത്തിൽ നിന്ന് കുതിച്ചടിച്ച എലികളെ പോലെ അവർ അങ്ങുമിങ്ങും പരക്കം പറഞ്ഞു. പലരും ആ നിമിഷം തന്നെ ഭാര്യമാരോടും മക്കളോടും യാത്ര പറഞ്ഞ് തലസ്ഥാന നഗരത്തിലേക്ക് പുറപ്പെട്ടു. പത്തു ദിവസം എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അപകടകരമാവുന്ന വിധം ചുരുങ്ങിയ കാലയളവായിരുന്നു. ഇടവിങ്ങിയും ദുർഗമമായി വളർന്നുമുറ്റിയ മുളങ്കൂട്ടങ്ങൾ താണ്ടി എത്ര ദിവസം കൊണ്ടാണ് നഗരത്തിലെത്തുക. പടുകൂറ്റൻ കിഷ്കങ്ങളുടെ നാടാണ് കിഷ്കിന്ധം. വിഷം തേച്ചതുപോലുള്ള മുള്ളുകൾ, ഒരിഞ്ച് ഇടം തരാതെയുള്ള ഗർഭിച്ച നിൽപ്പ്, ഉഗ്രസർപ്പങ്ങൾ കൊടിവാർക്കുന്ന മൺപുറ്റുകൾ, പായലുമൂടിയ ചതിക്കുഴികൾ, നടന്നു ചെയ്യുന്ന ഒറ്റയടിക്ക് പാതകൾക്കാകട്ടെ നീളമില്ല. ഒരു കൂട്ടം പേർ പാർക്കുന്നിടത്തേക്ക് അർദ്ധചന്ദ്രാകൃതിയിൽ വരച്ചുവെച്ച വളവുകളായിരിക്കും അവ. അല്ലെങ്കിൽ വെള്ളമുള്ളയിടത്തേക്ക് നീളുന്ന കൊച്ചു കൊച്ചു സമാന്തര രേഖകൾ. മരണഭയത്തിന്റെ മൂർധന്യത്തിൽ വെട്ടിയും വീശിയും പാത തെളിച്ച് കുറുക്കു വഴികളിലുണ്ടാക്കി നഗരത്തിലെത്താനുള്ള വെപ്രാവത്തിലായി അവർ. ഒച്ചയും മനക്കവുമില്ലാതെ കിടന്നിരുന്ന തടാകത്തിൽ ദിമാകാരനായ ഒരു ഉൽക്ക വന്നു വീണ് കോഴിലക്കമുണ്ടാക്കിയതുപോലെ കിഷ്കിന്ധത്തിന്റെ മുക്കും മൂലയും ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. കൂട്ടം കൂട്ടമായി അവരെ ആട്ടിത്തെറിച്ചുകൊണ്ട് സുഗ്രീവന്റെ പടയാളികൾ പിന്നാലെ നടന്നു. വഴിയോരങ്ങളിൽ വാലിയെ വിളിച്ചു കരയുന്ന സ്ത്രീകളെയും കണ്ണീർ വാർക്കുന്ന കുഞ്ഞുങ്ങളെയും കാണാമായിരുന്നു. വാലിയെ കൊല്ലിച്ചതിനു പിന്നാലെ വാലിയുടെ പക്ഷക്കാരായ ആളുകളെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് കൊന്നുകളയാനാണ് സുഗ്രീവന്റെ തീരുമാനമെന്ന് ഒരു വാർത്ത അവർക്കിടയിൽ കാട്ടുതീ പോലെ പടർന്നു. തലസ്ഥാന നഗരത്തിൽ വെച്ച് വാലി പക്ഷക്കാർ രാജാവിനെ നിന്ദിച്ചതിനും അയാളുടെ അധികാരത്തെ ചോദ്യം ചെയ്തതിനും ശിക്ഷിക്കപ്പെടും. അങ്ങനെ ചെയ്തവരുടെ നാവ് പിഴുതുകളയിലാണ് ശിക്ഷ. അതിനുശേഷം കയ്യും കാലും കെട്ടി തീയിലെറിഞ്ഞേക്കാം. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും സുഗ്രീവ പക്ഷക്കാരായ പുരുഷന്മാർക്ക് കൊടുക്കാൻ പോവുകയാണെന്നും കേട്ടു. വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഗ്രീവ പക്ഷക്കാർ ബലാത്കാരമായി കീഴടക്കും. സുഗ്രീവ പക്ഷക്കാരുടെ കുട്ടികളെ പ്രസവിക്കുന്നത് വരെ ക്ലേശിപ്പിക്കും. വാർത്തകളുടെ ഉറവിടം ഏതെന്ന് അവർക്കറിയില്ലായിരുന്നു. ഭയം കൊണ്ട് രക്തമുറിഞ്ഞുപോയ അവർക്ക് പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ഒളിച്ചോടാൻ നോക്കിയവരെ ക്രൂരമായി മർദ്ദിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന പടയാളികളുടെ ചെയ്തിയാവട്ടെ കിംവദന്തികളെ ഒന്നുകൂടി ബലപ്പെടുത്തി. ആളുന്ന തീയിൽ എണ്ണ കോരി ഒഴിക്കും പോലെ എവിടെ ചെന്നാലും വാലിയെ വിളിച്ചു കഴിയുന്ന പെണ്ണുങ്ങളും അവരെ ഭയപ്പെടുത്തി. വാലി ഇനി ആരുടെയും രക്ഷയ്ക്കെത്താൻ പോകുന്നില്ല. അയാളെ പുകഴ്ത്തുന്നത് ആപത്ത് വരുത്തി വെക്കുന്നതിന് തുല്യമാണ്. എന്നാൽ സ്ത്രീകൾ നെഞ്ചുത്തരിക്കുകയും മുടി പിടിച്ചു വലിക്കുകയും വാലിയുടെ വീരകഥകൾ പാടുകയും കാരുണ്യത്തെ പുകഴ്ത്തുകയും ചെയ്തു. ദേഷ്യം വന്ന് സുഗ്രീവന്റെ പടയാളികൾ അവരെ ആക്രമിച്ചു. പലരും അപമാനിക്കപ്പെട്ടു. സ്ത്രീകളുടെ നേർക്ക് ബലാത്കാരം പ്രയോഗിക്കാനും അവർ മടിച്ചില്ല. വസ്ത്രങ്ങൾ വലിച്ചു കീറപ്പെട്ടും മുറിവേൽക്കപ്പെട്ടും സ്ത്രീകൾ ഓടിപ്പോയി. ഒരൊറ്റ ദിവസം കൊണ്ട് കിഷ്കിന്ധം വയന്നു വിറങ്ങലിച്ചു. കനത്ത നിശബ്ദതയിൽ ഇടയ്ക്കിടെ പെരുമ്പാറയുടെ മുഴക്കങ്ങളും വിളംബരത്തിന്റെ അലർച്ചകളും കേട്ടുകൊണ്ടിരുന്നു. നികുതി അടയ്ക്കാത്തതുകൊണ്ട് ശിക്ഷിക്കാനാണ് പിടിച്ചുകൊണ്ടു പോകുന്നതെന്ന് പേടിച്ചവരാണ് മുച്ചിലിയിലുള്ളവർ. കിഷ്കിന്ധം നഗരത്തിൽ നിന്ന് ഏറെ തെക്കോട്ട് മാറി കടലോര ഗ്രാമമായ മുച്ചിലിയിൽ ആൺവേട്ടക്കാർ എത്തിയപ്പോൾ ആണും പെണ്ണും കുട്ടികളും ഒക്കെ ഉപ്പുകളങ്ങളിൽ പണിയെടുക്കുകയായിരുന്നു. അതിവർഷം മൂലം കഴിഞ്ഞയാണ്ടിൽ മുച്ചിലിക്കാർ നികുതി അടച്ചിട്ടില്ല. വർഷത്തിൽ 9 മാസവും മഴ പെയ്താൽ അവരെങ്ങനെ ഉപ്പുണ്ടാക്കും? നികുതി അടയ്ക്കാത്തതിന് 3 തവണ കൊട്ടിയറിയിപ്പുണ്ടായിരുന്നു. നികുതി പിരിവുകാർ ക്രൂരന്മാരായിരുന്നു. മുച്ചിലിക്കാരുടെ നികുതി ഇരട്ടിയിലും അധികമാക്കി അവർ വർദ്ധിപ്പിച്ചു. വർദ്ധിപ്പിക്കും മുൻപ് അവരുടെ വരുമാനത്തിന്റെ നേർപകുതിയായിരുന്നു. നികുതിയില്ലെങ്കിൽ ഇപ്പോഴത് അവരുടെ വരുമാനത്തെക്കാൾ അധികമായി. തുടർച്ചയായുള്ള മഴയും തുടരെ തുടരെയുള്ള കടലാക്രമണവും മൂലം അവർ കഷ്ടപ്പെടുന്നതിന്റെ കൂടിയായിരുന്നു ഇത്. നികുതി പിരിവുകാരെ പ്രീതിപ്പെടുത്താനുള്ള ഒരേ ഒരു വഴി കിഷ്കിന്നതിന് പുറത്തുനിന്ന് വരുന്ന പട്ടുതുണിയും പരുത്തിനൂലും അവർക്ക് കാഴ്ചവെക്കുക എന്നതാണ്. മഴ മൂലം വാണിഭക്കാർ മുച്ചിലിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് അനേകം മാസങ്ങളാവുന്നു. കർക്കടക വർദ്ധിയിൽ മുച്ചിലിയിൽ നടന്ന മരണത്തെക്കാൾ വലുതല്ല നികുതി ഭാരമെന്ന് മാത്രം അവർ ആശ്വസിച്ചു. തലക്കെട്ടിൽ ചുവന്ന പൂചൂടിയ പടയാളികൾ ഉപ്പുകളങ്ങളുടെ വരമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുച്ചിലിയിലെ പാവങ്ങൾ പേടിച്ച് പരക്കം പാഞ്ഞു. ഒരൊറ്റ നിമിഷം കൊണ്ട് അവരൊന്നാകെ പടയാളികളുടെ കാൽക്കൽ കമിഴ്ന്നു കിടന്നു. പടയാളികളുടെ നെഞ്ചത്ത് പച്ചകുത്തിയിരുന്ന വാനരങ്ങൾ അവരെ നോക്കി പല്ലിയിലിച്ച് ചീറി. പറകൊട്ടി വിളംബരം ചെയ്ത് പടയാളിയിൽ കൽപ്പിച്ചു, നടക്ക്. എല്ലും തോലുമായ മുച്ചിലിയിലെ ആണുങ്ങൾ കിഷ്കിന്ന വരെ എത്തുമോ എന്ന് പടയാളികൾക്ക് പോലും സംശയം തോന്നി. വലിയ തലയും ചോഷിച്ച കൈകാലുകളും കുടം പോലെ വീർത്ത വയറുമുള്ള നഗ്നരായ മുച്ചിലി കുട്ടികൾ പടയാളികളുടെ തലയിലെ ചുവന്ന പൂക്കളിലേക്ക് തുറച്ചു നോക്കി നിന്നു. ശിശു സഹജമായ കൗതുകമോ അത്ഭുതമോ പേടിയോ ഒന്നും അവരുടെ മുഖത്ത് കണ്ടില്ല. വെള്ളത്തിലും വെയിലിലും ലവണത്തിലും മുങ്ങി അവരുടെ ഉടൽ മഞ്ഞയ്ക്ക് ക്ലാവ് പിടിച്ചിരുന്നു. നാശം, പടയാളികൾ പിറുപിറുത്തു. എന്നിട്ട് കൂട്ടത്തിലേക്ക് ആരോഗ്യമുള്ളവരെന്ന് തോന്നിച്ച് ചെറുപ്പക്കാരുടെ മുതുകത്ത് വടികൊണ്ട് കുത്തി. നടക്ക്, നടക്ക്. എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് പിന്നാലെ കൂടിയ സ്ത്രീകളെ പടയാളികൾ വിരട്ടി ഓടിച്ചു. ഇങ്ങോട്ട് ചോദ്യം വേണ്ട, സുഗ്രീവന്റെ കൽപ്പനയാണ്, അനുസരിച്ചാൽ മതി. ദാരിദ്ര്യം കൊണ്ട് അതിവിരൂപമായി തീർന്ന അവരുടെ സ്ത്രീത്വത്തോട് പടയാളികൾക്ക് ഒരു താല്പര്യവും തോന്നിയില്ല. മുച്ചിരിയിലുള്ളവർക്ക് കിഷ്കന്ധത്തിൽ എന്ത് നടക്കുന്നു എന്നറിഞ്ഞുകൂടാ. അത്രയ്ക്കകലെയാണവർ. എന്നിട്ട് മാലിയെക്കൊന്ന് സുഗ്രീവൻ രാജാവായ കഥ മുച്ചിലിയിലും എത്തി. ഗ്രാമത്തിന് പുറത്തുനിന്ന് ഉപ്പ് വാങ്ങാനെത്തുന്ന വാണിഭക്കാരാണ് കഥകൾ കൊണ്ടുവന്നത്. കച്ചവടം കഴിഞ്ഞ് രാത്രി തങ്ങുന്ന വാണിഭക്കാരുടെ ചുറ്റുമിരുന്ന് മുച്ചിരിയിലുള്ളവർ കഥ കേൾക്കും. നിലാവുള്ള രാത്രികളിൽ തിരമാലകളുടെ ഏറ്റുറങ്ങൾക്കൊത്ത് രാത്രി വെളുക്കുവോളം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞും തർക്കിച്ചും കഴിച്ചുകൂട്ടും. കിഷ്കിന്നതിലെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയ കഥ പറച്ചിലുകാരുടെ ഒറ്റതാളും കഥയ്ക്ക് ഒരു ഗൂഢാലോചനയുടെ സ്വഭാവം കൈവരും. എല്ലാം അതീവ രഹസ്യമാണെന്ന് ഭാവിക്കും. അങ്ങനെ അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കുമ്പോൾ മുച്ചിലിക്കാർ അമ്പരക്കും. ഓഹോ, അപ്പോൾ നാട്ടിൽ നടക്കുന്നത് ഇതൊക്കെയാണല്ലേ. കടലിൽ കിടക്കുന്ന നമുക്ക് എന്തറിയാം. ഉപ്പും തിരുമാലയും അല്ലാതെ നമ്മൾ എന്ത് കണ്ടു. മുസ്ലിക്കാർ രാമന്റെ പേര് കേൾക്കുന്നതും വാണിഭക്കാരിൽ നിന്നാണ്. വാലിയെക്കൊന്ന് കിഷ്കിന്നത്തിന് അത്യാവശ്യ വരട്ടി വെച്ചവനാണ് രാമൻ എന്ന് വാണിഭക്കാർ പറഞ്ഞു. മുസ്ലിക്കാർക്ക് വാണിഭക്കാരെ വിശ്വാസമായിരുന്നു. അവരിൽ അധികം പേരും വാലിയുടെ ആൾക്കാരുമായിരുന്നു. സ്വന്തം കൂടപ്പുറപ്പിനെ കൊല്ലാൻ സുഗ്രീവന് കൊല്ലിക്കാൻ സുഗ്രീവൻ രാമനോട് ഉടമ്പടി ഉണ്ടാക്കിയെന്ന് കേട്ട് മുസ്ലിക്കാർ അസ്വസ്ഥരായി. മാരുതി തുടങ്ങി പല മന്ത്രിമാരും ആദ്യം തൊട്ടേ സുഗ്രീവന്റെ പക്ഷം ചേർന്നുവെന്നും വാലിയുടെ നാശം അവരൊക്കെ ആഗ്രഹിച്ചിരുന്നുവെന്നുമുള്ള വാർത്ത അവർക്ക് വിശ്വസിക്കാനായില്ല. മുസ്ലിക്കാർക്ക് വാലിയോട് സ്നേഹവും കടപ്പാടും ഉണ്ടായിരുന്നു. ഉപ്പിന് വില നിശ്ചയിച്ചത് വാലിയാണെന്നതുകൊണ്ട് തന്നെയാണ് കാരണം. അതോടെ ആർക്കും അവരെ പറ്റിക്കാൻ കഴിയില്ലെന്ന് നിലവന്നു. ഇത്ര ഉപ്പിന് പകരം ഇത്ര നെല്ല്, ഇത്ര എണ്ണ, ഇത്ര പരുത്തി, ഇത്ര മൺപാത്രം, ഇത്ര പഴങ്ങൾ എന്നൊക്കെ വാലി തീർച്ചപ്പെടുത്തി. കിഷ്കിന്നത്തിലെ ഗോത്രങ്ങൾക്ക് പുറമെ പുറത്തുള്ളവരും ഉപ്പ് തേടി മുച്ചിലിയിൽ എത്തിയിരുന്നു. ദൈത്യന്മാരും ദാനവരും ഉപ്പ് പുരട്ടി മാംസം ചുട്ടു തിന്നാൻ തുടങ്ങിയതോടെ ഉപ്പിന് ആവശ്യക്കാരേറി. പച്ചമാംസം തിന്നുന്നവരും ഉപ്പ് കൂട്ടാൻ തുടങ്ങിയപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാക്കാൻ പറ്റാതെ മുച്ചിലിക കുഴങ്ങി. നല്ല വില കൊടുത്ത് വാലി മുസ്ലിയിൽ നിന്ന് നേരിട്ട് ഉപ്പ് വാങ്ങിക്കാറുണ്ട്. കിഷ്കിന്നത്തിലെ ഉത്സവ ചന്തകളിൽ നിന്ന് അന്യനാട്ടുകാരാണ് ആ ഉപ്പ് വാങ്ങിക്കൊണ്ടു പോകുന്നത്. സ്വർണം, വെള്ളി, പട്ട്, പലഹാരം, രോമകുപ്പായങ്ങൾ, വിളക്കെണ്ണ, അലക്കിനും കുളിക്കുമുള്ള ഉരുളിഞ്ചി കായകൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് വാലി ഉപ്പ് കൈമാറിയത്. മുസ്ലിയിലെ ഉപ്പുകളങ്ങൾ സന്ദർശിക്കാൻ ഒരിക്കൽ വാലി അവർക്ക് എത്തി. മഴ പോലെ കൂട്ടിയിരിക്കുന്ന ഉപ്പ് കൂമ്പാരങ്ങൾ കണ്ട് അയാൾ സന്തോഷിച്ചു. ഉപ്പുകുളങ്ങൾ സംരക്ഷിക്കണം, അയാൾ മുച്ചിലിക്കാരോട് പറഞ്ഞു. മുച്ചിലിയിലെ ഉദയാസ്തമയ ഭംഗിയെ പറ്റി എത്ര പുകഴ്ത്തിയിട്ടും അയാൾക്ക് മതി വന്നില്ല. അന്നത്തെ സന്ധ്യാവന്തനം മുച്ചിലിക്കാർ മറക്കുകയില്ല. ഉദിച്ചുയരം മുൻപ് മുച്ചിലിയിലെ ജനം മുഴുവൻ കടൽക്കരയിലെത്തി. നാട്ടുവെളിച്ചത്തിൽ ഇരുണ്ട നിഴലുകൾ പോലെ അവർ കടപ്പുറത്ത് പരന്നു. വാലി കടലിലേക്ക് ഇറങ്ങി നിന്നു. ഉദയത്തിൽ അയാളുടെ രൂപത്തിന്റെ അതിരുകളെ തിളക്കിക്കൊണ്ട് ചെന്നിറം പരന്നതും ക്രമേണ ആ ദീർഘകായൻ അവർക്ക് മുഖം തിരിഞ്ഞു നിന്നതും അപ്പോൾ ആ കണ്ണുകളിൽ കണ്ട ശാന്തതയും തെളിമയും അവരെ ആനന്ദിപ്പിച്ചതും അവരെങ്ങനെ മറക്കും. അദ്ദേഹത്തെ ഒരു രാമനെ കൊണ്ട് കൊല്ലിച്ചുവെന്ന കാര്യം വെറും കെട്ടുകഥ പോലെയാണ് അവർക്ക് തോന്നിയത്. സൂര്യന് മരണമുണ്ടോ? കാറ്റിന് നാശമുണ്ടോ? കടൽ വറ്റുമോ? ആരാണ് രാമൻ? അയാൾ എന്തിനാണ് ഈ വൻചതി ചെയ്തത്? മുച്ചിരിയിലെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വെകുളി പിടിച്ച ചെറുപ്പക്കാരനായ ആദ്യൻ വാണിഭക്കാരോട് ചോദിച്ചു, രാമനെ മുന്നിൽ കണ്ടാൽ ഞെരിച്ചു കൊല്ലാനുള്ള ദേഷ്യം അവനുണ്ടെന്ന് തോന്നി. അതിയന്റെ കൂട്ടുകാരായ കച്ചനും ഗിരിയും അതേ അമർത്തത്തോടെ പാതി എണീറ്റു നിന്നു. പറ വാണിഭക്കാരെ, വാര്യൂരിനെ കൊന്നതിന് അയാൾക്ക് എന്തു കിട്ടി? ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവില്ലേ? അതുപോലെ രണ്ടു കൂട്ടർക്കും മെച്ചമുണ്ടായെന്ന് കൂട്ടിക്കോളൂ. എന്ന് വെച്ചാൽ ഒരു നിമിഷം നേരം മുച്ചിരിക്കാരെയാകെ ഗൗരവത്തെ വീക്ഷിച്ചിട്ട് അതിപ്രധാനമായ ഒരു രഹസ്യം അനാവരണം ചെയ്യുന്ന നാട്യത്തോടെ ഒച്ച താഴ്ത്തി വാണിഭക്കാർ പറഞ്ഞു, രാമന്റെ പെണ്ണുങ്ങളെ ഒരുത്തൻ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ഓഹോ, പെണ്ണുങ്ങള് പരമസുന്ദരിയാണ്, ആരും വീണുപോകും. അപ്പോ പിന്നെ രാവണന്റെ കാര്യം പറയണോ? രാവണനാണോ തട്ടിക്കൊണ്ടുപോയത്? ആന്ന്, മൂപ്പരുടെ പെങ്ങളെ രാമനും അനിയനും ചേർന്ന് കേടുവരുത്തിയില്ലേ? ഊവോ ഉവേ, മുക്കും മോലയും ചെത്തിയിട്ട് കാട്ടിക്കൂടെ ഓടിച്ചു. മുക്കും മോലയും ചെത്തേ? എന്തേ, പറ്റില്ലേ? ചെത്തിയാ മുറിയണതല്ലേ? അതൊന്നും അതല്ല, അതാണ് മുറിഞ്ഞു താഴെ വീണു. അലറി നിലോളിച്ചുകൊണ്ടും ആ പെണ്ണ് രാവണന്റെ അടുത്ത് ചെന്നു. ചോദിക്കാനും പറയാനും ആളുള്ള കുട്ടിയല്ലേ? അവര് വെറുതെ ഇരിക്കുവോ? അപ്പോൾ രാവണൻ വന്ന് രാമന്റെ പെണ്ണുങ്ങളെ പിടിച്ചോണ്ടു പോയി. പെണ്ണുങ്ങളെ തെരഞ്ഞ് രാമനും അനിയനും കേറി നടക്കാത്ത കാടും നേടൂല്ല. എന്നാലും നമ്മുടെ അതിർത്തി അയാളെങ്ങനെ കടന്നു? അയാൾക്കത് അയാൾക്കതൊന്നും ഒരു കഥയില്ലാന്ന്. കയ്യില് ഇരുമ്പിന്റെ വാളല്ലേ ഇരിക്കണത്? അതേ ഇരുമ്പോണ്ടല്ലേ വാലിയെ എഴുതി വീഴ്ത്തിയത്? ഒറ്റ വെട്ട്, രണ്ടു മുറി. നമ്മുടെ അതിർത്തിയിൽ നിൽക്കണ കിഷ്കിന്റെ കൂട്ടങ്ങൾക്കൊക്കെ പഴം മുറിക്കണോണം മുറിച്ചിടും. മുച്ചിലിക്കാരുടെ ചെറുപ്പക്കാരുടെ തിളച്ച രക്തം അടങ്ങി. കുതിപ്പുകൾ അമർന്നു. ഇരുമ്പിന്റെ വാൾ അവർ കണ്ടിട്ടില്ല ഇതുവരെ. കണ്ടാൽ നട്ടുചുറ്റി സൂര്യന്റെ അന്തിയിരിക്കും. ഒരച്ച വീശ്, തല തെറിച്ച് ദാ അവിടെ പോയി കിടക്കും. ഉടല് ഇവിടെ കിടന്ന് പടയ്ക്കും. ആദ്യനും കൂട്ടുകാരും വെറുതെ തല കുനിച്ച് മണലിൽ ഓരോന്ന് കോറിക്കൊണ്ടിരുന്നു. മുച്ചിലിയിലെ കാരണവന്മാർ കുട്ടികളെ ശകാരിച്ചു. വേണ്ടാത്ത പൊല്ലാപ്പൊന്നും ചിന്തിച്ചു കൂട്ടണ്ട, ഇനിയൊന്നും പഴയ പോലെ ആവില്ല. സുഗ്രീവനെ പേരിച്ച് വാലിയുടെ ഭാര്യയും മകനും വരെ വായി മൂടിയിരിക്കുന്നു. ആരും എതിർത്തു സംസാരിക്കുന്നില്ല. അയാൾക്കിപ്പോൾ അധികാരം മാത്രമല്ല ആയുധബലവും ഉണ്ട്. ഇരുമ്പ് കയ്യിലുള്ളവരുമായി സഖ്യവുമുണ്ട്. അവർ വിചാരിച്ചാൽ എന്തും നടക്കും. ഈ കഥകളൊക്കെ കേട്ടത് വർഷകാലത്തിന് മുൻപാണ്. വർഷകാലം തുടങ്ങും മുൻപ് തീരേണ്ട കച്ചവടത്തിന് വാണിഭക്കാരെത്തിയില്ല. ആകാശത്ത് കാട്ടുപോത്തുകൾ പോലെ കൊമ്പ് കുലുക്കിക്കൊണ്ട് മുക്രയിടുന്ന കാർമേഘങ്ങൾ നിരന്നിട്ടും വാണിഭക്കാരെ കണ്ടില്ല. മുച്ചിരിക്കാർക്ക് ആദിയായി. മാസങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ ഉപ്പുപുരകളിൽ കെട്ടിക്കിടക്കുന്നു. മഴ താഴെ വീഴുന്നതിനൊപ്പം നികുതി പിരിവുകാരെത്തി. മുച്ചിരിയിലെ കടലിൽ നിന്ന് ഉപ്പുണ്ടാക്കി വിൽക്കണമെങ്കിൽ മൊത്തം വിലയുടെ പകുതി നികുതിയായിട്ടടയ്ക്കണം. മഴ കനത്തു. കാലവർഷം കാലനി വർഷമായി മുച്ചിലിയുടെ മേൽ വീണു. ഉപ്പുപുരകൾ ചോർന്നൊലിച്ചു. അധ്വാനിച്ചുണ്ടാക്കിയ മുതൽ സംരക്ഷിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. കടലിൽ നിന്നെടുത്ത് കടൽ കൊണ്ടുപോയി. നീണ്ട 9 മാസമാണ് കാലവർഷം തിമിർത്താടിയത്. നികുതി അടയ്ക്കാനാണ് പിടിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കാര്യവുമില്ല. ആദ്യൻ പടയാളികളോട് കയർത്തു. എല്ലും തോലുമായ ആ ചെറുപ്പക്കാരന്റെ സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി പടയാളികൾ പരിഹസിച്ച് ചിരിച്ചു. നികുതി അടയ്ക്കാനൊന്നുമല്ലടോ, രാമന്റെ പെണ്ണിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. പടയാളികൾ അട്ടഹാസം പോലെ ചിരിമുഴക്കി അതിയനെ പിടിച്ച് മുന്നോട്ട് തള്ളി. ഏത് കാടും കടലും മലയും കടന്നിട്ടായാലും വേണ്ടില്ല. ഒരു മാസത്തിനുള്ളിൽ പെണ്ണിനെ കണ്ടുപിടിച്ചോണം. രാമന്റെ പെണ്ണിനെ ഞങ്ങളെ എവിടെ കണ്ടുപിടിക്കാനാ? അതൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ. കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കണം, അത്ര തന്നെ.